Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ആണ്ടുവട്ടം 19-ാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണെന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 22 മുതൽ 36 വരെയുള്ള വാക്യങ്ങളാണെന്ന്. ഇന്നത്തെ സുവിശേഷത്തിന് ഒരു പശ്ചാത്തലമുണ്ട്. ക്രിസ്തു തന്റെ പരസ്യജീവിതത്തിൽ ഗലീലി നസറത്ത് പ്രദേശങ്ങളിലെല്ലാം രോഗശാന്തി നൽകിയും ഉപദേശങ്ങളിലൂടെ പഠിപ്പിച്ചും ദൈവരാജ്യത്തിന്റെ സന്ദേശം പ്രചരിപ്പിച്ചു വരികയായിരുന്നു. എന്നിട്ടും അവിടുന്ന് സ്വന്തം നാട്ടിൽ പരിതക്തനാകുന്നു. അങ്ങനെയാണ് ഒരു ദിവസം അവിടുന്ന് തൻ്റെ ശിഷ്യന്മാരെ ഗലീലിയായുടെ മറുകരയിലേക്ക്, ഒരു വള്ളത്തിൽ ഗലീലിയ കടലിനക്കരയ്ക്ക് പറഞ്ഞയച്ചത്. എന്നിട്ട് പ്രാർത്ഥിക്കാനായി അവിടുന്ന് ഒരു മലയിലേക്കും പോയി. പിന്നെ ഈ സുവിശേഷ സംഭവത്തിൻ്റെ രംഗചിത്രീകരണത്തിൽ ശ്രദ്ധേയമാകുന്ന ഒരു വലിയ വൈരുദ്ധ്യമുണ്ട്. ശിഷ്യന്മാർ അങ്ങ് താഴെ ഗലീലിയ കടൽ കടന്ന് മറുകരെ പോകാൻ ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് ക്രിസ്തു മലമുകളിലാണ്. തങ്ങളെ ക്രിസ്തുനാഥനെ ഏൽപ്പിച്ച ദൗത്യവുമായിട്ട് ശിഷ്യന്മാർ അലയാഴിയിൽ ക്ലേശിക്കുമ്പോൾ ക്രിസ്തു ശാന്തമായി ഏകനായി മലമുകളിൽ പ്രാർത്ഥിക്കുന്നു. മറുകരയിൽ ജനങ്ങളുടെ സമീപത്ത് സുവിശേഷ ദൗത്യവുമായി എത്തിച്ചേരാൻ ശിഷ്യന്മാർക്ക് സാധിച്ചില്ല. വൈകിയ യാമത്തിൽ ആഞ്ഞുവീശിയ ശക്തമായ കാറ്റിലും തല്ലി അലയ്ക്കുന്ന തിരമാലകളിലും അവർ ക്ലേശിക്കവേ 4-ാം യാമത്തിൽ, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നേരം പരപരാ വിളുക്കുമ്പം, ഇതാ ക്രിസ്തു വെള്ളത്തിന് മുകളിലൂടെ നടന്ന് തൻ്റെ ശിഷ്യന്മാരുടെ പക്കലെത്തി. ആദ്യം അവർ ഭൂതമാണെന്ന് വിചാരിച്ച് ഭയന്ന് നിലവിളിച്ചത്രേ. യേശു വിളിച്ചു പറഞ്ഞു, ധൈര്യമായിരിക്കുക, ഇത് ഞാനാണ്, ഞാൻ തന്നെ. മാനുഷികമായി വളരെ അസാധ്യമായ സംഭവമാണ് ജലത്തിന് മീതെ നടക്കുക എന്ന് പറയുന്നത്. എന്നാൽ ദൈവപുത്രനും ദൈവവുമായ ക്രിസ്തുവിന് അത് സാധ്യമായി എന്നതിൽ നാം മറിച്ച് ചിന്തിക്കേണ്ടതില്ല. ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ലല്ലോ. ക്രിസ്തുവിൻ്റെ ദൈവികമായ ശക്തി കണ്ട് ആശ്ചര്യപ്പെട്ട പത്രോസ് അതിൽ പങ്കുചേരാൻ ആഗ്രഹിച്ചു. വെള്ളത്തിന് മുകളിലൂടെ അവിടുത്തെ പക്കൽ ഉടനെ എത്തിച്ചേരാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പസ്തോല പ്രമുഖനെ തൻ്റെ പക്കലേക്ക് കുറച്ചു ദൂരമെങ്കിലും വെള്ളത്തിന് മീതെ നടന്നു ചെല്ലാൻ ക്രിസ്തു അനുവദിച്ചു. എന്നാൽ വിശ്വാസരാഹിത്യം മൂലമയാൽ മുങ്ങിപ്പോവുകയും ചെയ്തു. കർത്താവെ, എന്നെ രക്ഷിക്കണേ എന്ന് താണുപോയ പത്രോസ് നിലവിളിച്ചു. പത്രോസെ, അല്പവിശ്വാസിയാകാതെ വിശ്വാസമുള്ളവനായിരിക്കുക. ക്രിസ്തു അയാളെ ശാസിച്ചിട്ട് കൈപിടിച്ചുയർത്തി. വഞ്ചിയിൽ അവർ കയറിയപ്പോൾ കാറ്റ് ശമിച്ചു. ഭയവിഹുലരായി മുറവിളി കൂട്ടിയിരുന്ന ശിഷ്യസമൂഹം ശാന്തമായി. അവരുടെ ജീവിതം ക്രിസ്തു സാന്നിധ്യത്താൽ പ്രശാന്തമായി. അല്പവിശ്വാസിയാകാതെ എന്ന ക്രിസ്തുവിൻ്റെ പ്രയോഗത്തിലൊരു ശാസനാഭാവം ഉണ്ടെന്നതിൽ സംശയമില്ല. കാരണം വിശ്വാസം മനുഷ്യജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്. അത് മനുഷ്യബന്ധത്തിൻ്റെയും അടിത്തറയാണ്. ജീവനും ആയുസ്സും നൽകിയ ദൈവത്തിൽ, സ്രഷ്ടാവായ ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുക, ഈശ്വരവിശ്വാസിയായിരിക്കുക തീർച്ചയായും വളരെ അടിസ്ഥാനപരമായ ആവശ്യമാണ്. പിന്നെ ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുന്നവർക്ക്, ദൈവത്തിൽ വിശ്വാസമുള്ളവർക്ക് അതിൻ്റെ തുടർച്ചയെന്നോണം സഹോദരങ്ങളിലും മനുഷ്യരിലും വിശ്വാസമുണ്ടായിരിക്കും. ജീവിതം ഭൂമിയിൽ സമാധാനപൂർണമായിരിക്കും അവർക്ക്. വിശ്വാസവഞ്ചനയുടെ കഥകൾ നാം ഇന്ന് നിരവധിയായി കേൾക്കുന്നുണ്ട്. മനുഷ്യർ പരസ്പരവും ദൈവത്തോടും അവിശ്വസ്തമായി ജീവിക്കുന്ന മനുഷ്യർ സ്വന്തം സഹോദരങ്ങളോട് പോലും വിശ്വാസവഞ്ചന കാണിച്ച് സ്വത്തും വസ്തുവകകളും സ്വന്തമാക്കുന്ന, തട്ടിയെടുക്കുന്ന പൊള്ളയായ സഹോദര ബന്ധങ്ങളുടെ കഥകൾ ധാരാളമാണ്. അല്പം വിശ്വാസമർപ്പിച്ച് എന്തെങ്കിലും സൂക്ഷിക്കാനോ കൈകാര്യം ചെയ്യാനോ ഏൽപ്പിച്ചാൽ പിന്നെ ഉള്ളതും അതിനപ്പുറവും ചോർത്തിയെടുത്ത് വിശ്വാസമർപ്പിച്ചവനെ പാപ്പരയാക്കുന്ന ആത്മവഞ്ചനയുടെ കഥകളും ധാരാളമല്ലേ? അതിനാൽ മനുഷ്യർ തമ്മിലുള്ള പരസ്പരമുള്ള ബന്ധവും ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധവും വളരെ അടിസ്ഥാനമാണ്. ജീവിതത്തിൻ്റെ സുസ്ഥിതിക്കും നിലനിൽപ്പിനും രണ്ടും അനിവാര്യമാണ്. കുടുംബങ്ങളിൽ ഇല്ലാതാകുന്ന പരസ്പര വിശ്വാസക്കുറവാണ് ഇന്ന് മതങ്ങൾ തമ്മിലും സമൂഹങ്ങൾ തമ്മിലും നിഴലിച്ച് ലോകത്തെ സമാധാനമില്ലാത്ത അവസ്ഥയിലാക്കുന്നത്, പരസ്പര വിശ്വാസമില്ലായ്മ കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുകയും കുടുംബങ്ങളിലെ സമാധാനം വളർത്തുകയും ചെയ്യുന്നതുപോലെ തന്നെ മതമാത്സര്യവും സമൂഹങ്ങൾ തമ്മിലുള്ള കിടപിടുത്തവുമെല്ലാം പൊതുഭവനമായ ഭൂമിയിലെ ജീവിതം ഇന്ന് ക്ലേശപൂർണവും കലുഷിതവുമാക്കുന്നുണ്ട്. വ്യക്തിജീവിതത്തെ തകർക്കുന്നൊരു ഘടകമാണ് വിശ്വാസക്കുറവ്, ആത്മവിശ്വാസമില്ലായ്മ. ഈശ്വരനിൽ വിശ്വാസമില്ല, പിന്നെ തന്നിൽ തന്നെയും വിശ്വാസമില്ല, സഹോദരങ്ങളിലും വിശ്വാസമില്ല. വളരെ ശോച്യമായൊരവസ്ഥയാണിത്. ക്രിസ്തു തൻ്റെ പ്രിയ ശിഷ്യനായ പത്രോസിനെ ശാസിച്ചത് അയാളുടെ വിശ്വാസക്കുറവ് മൂലമാണ്. ജീവിതത്തിൽ താണുപോവുകയും ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുകയും ചെയ്ത വിശ്വാസക്കുറവിനെ ക്രിസ്തു തിരുത്തുന്നു. പത്രോസെ, അല്പവിശ്വാസിയാകാതെ വിശ്വാസമുള്ളവനായിരിക്കുക എന്ന്. ആത്മവിശ്വാസമില്ലാത്തൊരു വ്യക്തി ജീവിതത്തിൽ താണുപോകും, സംശയമില്ല. ഇന്ന് കേരളത്തെ ആത്മഹത്യയുടെ തലസ്ഥാനമെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഖേദകരമാണിത്. അത്രത്തോളം ആത്മഹത്യ പെരുകിയിട്ടുണ്ട് നമ്മുടെ കൊച്ചു കേരളത്തിൽ. ആത്മഹത്യയ്ക്ക് പിന്നിൽ ധാരാളം കാരണങ്ങൾ പറയാറുണ്ടെങ്കിലും അടിസ്ഥാനപരമായ വിശ്വാസക്കുറവാണ്, ആത്മവിശ്വാസമില്ലായ്മയാണ് അതിന് കാരണം. ഉദാഹരണത്തിന്, ഭർത്താവ് മദ്യപനാകയാൽ ഭാര്യ ആത്മഹത്യ ചെയ്യുന്നു. രണ്ട് മക്കളും സ്വന്തം കുടുംബവും അച്ഛനമ്മമാരൊക്കെ ബാക്കി നിൽക്കെ പെണ്ണ് എളുപ്പത്തിൽ വെള്ളത്തിൽ ചാടി മരിക്കുന്നു. തീർച്ചയായും ഇതൊരു മാനസികാവസ്ഥയാണ്, സൈക്കോളജിക്കൽ സ്റ്റേറ്റസ്. എങ്കിലും വിശ്വാസക്കുറവാണ്, ആത്മവിശ്വാസക്കുറവാണ് ഇതിൻ്റെ പിന്നിലെ അടിസ്ഥാന കാരണം. ഭർത്താവ് കുടിയനാണെങ്കിലും എനിക്ക് ജീവിക്കാം, മക്കളുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, ബന്ധുക്കളുണ്ട്, സമുദായമുണ്ട്, സമൂഹമുണ്ട്, സർവോപരി എനിക്ക് ജീവനുമായുസ് നൽകിയ ദൈവമുണ്ട്, ഈശ്വരനുണ്ട് എന്ന അല്പസ്വല്പ ബോധമുണ്ടെങ്കിൽ ആരും ആത്മഹത്യ ചെയ്യില്ല. സ്വന്തം കരുത്തിലും കഴിവിലും പോലും ആത്മവിശ്വാസമില്ലായ്മ, ദൈവത്തിൽ വിശ്വാസമില്ലായ്മ. ദൈവം നൽകിയ ആയുസ് എത്ര ചെറുതോ വലുതോ ആവട്ടെ, അവിടുന്ന് തിരികെ വിളിക്കും വരെ, തിരികെ എടുക്കും വരെ അത് വിശ്വസ്തതയോടെ അനുദിന ജീവിത ഉത്തരവാദിത്വങ്ങളിൽ സമർപ്പിച്ച് ആത്മവിശ്വാസത്തോടെ ജീവിതം മുന്നോട്ട് നയിക്കുകയാണ് നമ്മുടെ ധർമ്മം, നമ്മുടെ കർമ്മം. വളരെ അടുത്തറിയുന്നൊരു സ്ത്രീ പറഞ്ഞതാണ്, ജീവിതത്തിലെ വിഷമം കൊണ്ടാവാം അല്ലെങ്കിൽ വിഷമം നടിച്ചിട്ടാവാം ജീവിതം മടുത്തത്രേ, 42 വയസ്സാകുന്നതേ ഉള്ളൂ, അവർക്ക് രണ്ട് ചെറിയ മക്കളുമുണ്ട്, എന്നിട്ട് ആത്മഹത്യ ചെയ്യാൻ പോകുന്നത്രേ. ആത്മഹത്യ മാത്രമല്ല, രണ്ട് മക്കളെയും ഒപ്പം ഇല്ലാതാക്കുമെന്ന് ഒരാത്മഹത്യയും, പിന്നെ രണ്ട് കൊലപാതകത്തിനും മുതിരുമെന്ന ഭീഷണി മുഴക്കാൻ വേണ്ടുവോളം ആത്മവിശ്വാസമില്ലാത്തൊരു സ്ത്രീ, ഈശ്വരവിശ്വാസമില്ലാത്തൊരു സ്ത്രീ. ആവശ്യത്തിന് വിദ്യാഭ്യാസമുണ്ട്, സർക്കാർ ആഫീസിൽ ഉദ്യോഗവുമുണ്ട്, വിശ്വാസമില്ലെങ്കിൽ എന്ത് കാര്യം? ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ അങ്ങനെ പറയാൻ നാവ് പൊങ്ങില്ല. മക്കളിലോ ഭർത്താവിലോ സഹോദരങ്ങളിലോ വിശ്വാസമില്ലാത്ത, ആത്മവിശ്വാസമില്ലാത്തൊരു വ്യക്തിയെയാണ് ഈ സഹോദരിയിൽ കാണുന്നത്, കാണേണ്ടത്. ഇതൊരു മാനസിക രോഗിയല്ല, മറിച്ച് ദൈവത്തിൽ ശരണപ്പെടാൻ വേണ്ടുവോളം ബുദ്ധി കാണിക്കാത്ത ഒരു സ്ത്രീ. മറുഭാഗത്ത് സഹോദരങ്ങളിൽ ആശ്രയിക്കാൻ എളിമയില്ലാത്ത അഹങ്കാരിയായ ഒരു വ്യക്തിത്വത്തെയുമാണ് നാം ഇവിടെ കാണേണ്ടത്. പ്രതിസന്ധികൾ ജീവിതത്തിൻ്റെ ഭാഗമാണ്, അത് നേരിടാൻ ദൈവം നമുക്ക് കെൽപ്പ് നൽകും, സഹോദരങ്ങൾ നമ്മളെ സഹായിക്കും. സുവിശേഷത്തിൽ നാം കാണുന്നത് മനുഷ്യൻ്റെ ചാരത്തണയുന്ന ക്രിസ്തുവിനെയാണ്, ദൈവത്തെയാണ്. ദൈവമേ രക്ഷിക്കണേ എന്ന് വിളിച്ചപേക്ഷിച്ച മനുഷ്യരുടെ ചാരത്തണയുന്ന ദൈവം ക്രിസ്തു, തൻ്റെ പക്കലേക്ക് വരാൻ മനുഷ്യനെ അനുവദിക്കുന്ന, ക്ഷണിക്കുന്ന ക്രിസ്തു. അതുപോലെ ആവശ്യനേരത്ത് ദൈവം നമ്മുടെ സഹോദരങ്ങളിലൂടെയും നമ്മുടെ സമീപത്തെത്തുമെന്നത് തീർച്ചയാണ്. വിശുദ്ധ മത്തായി ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് വരച്ചു കാട്ടുന്നത് ദൈവരാജ്യത്തിൻ്റെ യാഥാർത്ഥ്യ ബോധമുള്ളൊരു ചിത്രമാണ്. ജീവിതസാഗരത്തിൻ്റെ പ്രതിസന്ധികളിൽ കാറ്റിലും കോളിലും ഉലയുന്ന ദൈവരാജ്യത്തിൻ്റെ ചിത്രമാണിത്. ദൈവരാജ്യത്തിന് അനുകൂലവും പ്രതികൂലവുമായ ചുറ്റുപാടുകൾ സുവിശേഷകൻ വരച്ചു കാട്ടുന്നു. സ്വന്തം നാട്ടിൽ നസ്രത്തിൽ ക്രിസ്തു തിരസ്കൃതനാകുന്നു. ഹെരോദേശ രാജാവ് വിചാരിച്ചത് ക്രിസ്തു എന്നയാൾ താൻ കൊലപ്പെടുത്തിയ സ്നാപക യോഹന്നാൻ തിരിച്ചു വന്നതാണെന്നാണ്. എന്നാൽ പാവപ്പെട്ടവർ അവിടുത്തെ ശ്രവിച്ചു, അവിടുത്തെ തിരിച്ചറിഞ്ഞു. അവർ വിജനപ്രദേശത്ത് വെച്ച് അവിടുന്ന് പ്രവർത്തിച്ച അഞ്ചപ്പത്തിൻ്റെയും രണ്ട് മീനിൻ്റെയും അത്ഭുതം കണ്ടറിഞ്ഞവരാണ്. അവിടുന്ന് ദൈവത്താൽ അയക്കപ്പെട്ട മനുഷ്യനാണെന്നും രക്ഷകനാണെന്നും അവർക്ക് ബോധ്യമായി. അങ്ങനെയുള്ള ജനക്കൂട്ടത്തെ വിട്ടിട്ടാണ് ഈശോ പ്രാർത്ഥിക്കാൻ മലയിലേക്കും പിന്നെ തൻ്റെ ശിഷ്യന്മാരെ ഗലീലിയായുടെ മറുകരെ ഗ്രാമത്തിലേക്കും ദൈവരാജ്യത്തിൻ്റെ സന്ദേശവുമായി പറഞ്ഞയച്ചത്. അങ്ങനെ ക്രിസ്തു സാന്നിധ്യത്താൽ ശിഷ്യന്മാർ വിശ്വാസത്തിൽ ബലപ്പെട്ടവരായി കടൽ കടന്നവർ ജനസാരെത്തുന്ന പ്രദേശത്ത് എത്തിച്ചേർന്നു. അങ്ങനെ പ്രതിസന്ധി കടന്നെത്തിയതിൻ്റെ പ്രശാന്തതയും മനോഹാരിതയുമാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് നാം കാണുന്നത്. ജനങ്ങൾ ക്രിസ്തുവിനെ തിരിച്ചറിയുന്നു, ജനങ്ങൾ ഓടിക്കൂടുന്നു, രോഗികളെയും വൈകല്യമുള്ളവരെയും അവർ തൻ്റെ പക്കലേക്ക് ക്രിസ്തുവിൻ്റെ പക്കലേക്ക് കൊണ്ടുവരുന്നു. അയൽ ഗ്രാമങ്ങളിൽ പോയി അവർ ഈ സദ്വാർത്ത അറിയിക്കുന്നു, ക്രിസ്തു തങ്ങളുടെ മധ്യയുണ്ട്, രക്ഷകൻ തങ്ങളുടെ മധ്യയുണ്ട് എന്ന സദ്വാർത്ത അറിയിക്കുന്നു. അവിടുത്തെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിച്ചാൽ തന്നെ സൗഖ്യം പ്രാപിക്കുമെന്നവർ വിശ്വസിച്ചു. അങ്ങനെ അനേകർ സൗഖ്യം പ്രാപിച്ചു. അവർക്ക് ദൈവരാജ്യത്തിൻ്റെ സാമീപ്യവും സാന്നിധ്യവും അനുഭവവേദ്യമായി. ലോകത്ത് നന്മ വളരുന്നു, സ്നേഹം ജീവിക്കുന്നു, സമാധാനം പൂവണിയുന്നു.
കടലിൽ ഓളങ്ങളാൽ ഞാൻ അലയുമ്പോൾ അലകൾ മുറിച്ചെത്തിടുമേ എൻ പ്രാണനാഥൻ. മന്ദമായി ചൊല്ലിടുന്നിതാ പെടേണ്ട നിൻ ചാരെ ഞാനുണ്ടല്ലോ.
ഈ ഗാനം ആലപിച്ചത് കെസ്റ്ററും സംഘവുമാണ്. രചന ജെ വി പീറ്റർ, സംഗീതം ജെറി അമൽദേവ്.
താഴ്വരയിൽ ഞാൻ നടക്കുമ്പോൾ ഊരിരുളിൻ താഴ്വരയിൽ ഞാൻ നടക്കുമ്പോൾ മന്ദമായി ചൊല്ലിടുന്നിതാ മന്ദമായി ചൊല്ലിടുന്നിതാ. പതറിടേണ്ട ഭ്രമിച്ചിടേണ്ട പതറിടേണ്ട ഭ്രമിച്ചിടേണ്ട ഞാനുണ്ട് ദീപവുമായി നിൻ മുൻപിൽ ഞാനുണ്ട് ദീപവുമായി. അലകടലിൽ ഓളങ്ങളാൽ ഞാൻ അലയുമ്പോൾ അലകൾ മുറിച്ചെത്തിടുമേ എൻ പ്രാണനാഥൻ. മന്ദമായി ചൊല്ലിടുന്നിതാ
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ആണ്ടുവട്ടം 19-ാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ വിചിന്തനമാണ്. പങ്കുവച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ.